ഗുപ്തന്റെ കാവ്യവിചാരം രസധ്വനിയോളമാണ് ചെല്ലുന്നതെന്ന കാര്യം നിർവിവാദമാണ്. അഭിനവ ഗുപ്തൻ അവിടെയും നിലനിൽക്കുന്നുള്ളതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വസ്തു അലങ്കാര ധ്വനികൾ മാത്രമല്ല, രസധ്വനി തന്നെയും രസത്തിൻ്റെക്ക് നയിക്കുന്ന സാധനങ്ങൾ മാത്രമാണ്. രസാനുഭവം രസധ്വനിക്കും അപ്പുറത്താണെന്ന് ഗ്രഹിക്കുന്നതിന് ഒട്ടൊന്ന് ധ്വാനിക്കേണ്ടി വരും. രസധ്വനിയിൽ കാവ്യപാഠം ഒരു നിതാന്ത സാന്നിധ്യമാണ്. അഭിനവാഭിപ്രായത്തിൽ രസാനുഭവം ആത്മാനുഭവമാണ്. രസനയിൽ ആത്മാവേ ഉള്ളൂ, ആ സമയം കാവ്യമില്ലെന്ന് പോലും പറയാവുന്നതാണ്. രസാനുഭൂതിയിൽ അവനവൻ്റെ ആത്മാവ് തന്നെയാണ് പാഠം. മുമ്പിലിരിക്കുന്ന പുസ്തകം ഒരു കാരണം മാത്രമായി ചുരുങ്ങിപ്പോകുന്നു. കാര്യം ആസ്വാദക ചിത്രത്തിലാണ് നടക്കുക. രസധ്വനിയിലാകട്ടെ പുസ്തകം പ്രധാനമാണ്. എന്തെന്നാൽ ധ്വനഭാഷയിൽ വ്യാപാരമാണ്. ധ്വനിയാലോകത്തിൽ ഭാഷയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ അനവധിയാണ്. കാവ്യം അനുഭൂതി വ്യഞ്ജകമായിരിക്കണമെന്ന തത്വമാണ് രസധ്വനിവാദത്തിൻ്റെ കാതൽ. അഭിനവനും ധ്വനിയെ അംഗീകരിക്കുന്നുണ്ട്, പക്ഷേ അഭിവ്യക്തി സഹൃദയനെ കേന്ദ്രീകരിക്കുന്നു. ധ്വനി ഗ്രന്ഥപാഠത്തെയും അഭിവ്യക്തി തിരിച്ചറിയലാണ് ധ്വനി അതിനുള്ള സാധനവും. രസാഭിവ്യക്തി ഭാഷയുടെ വ്യാപാരമല്ല, സഹൃദയൻ്റെ ആത്മാവിൻ്റെ വ്യാപാരമാകുന്നു. ആനന്ദവർദ്ധനൻ ഒരിക്കലും ഗ്രന്ഥത്തിൽ നിന്നും ദൃഷ്ടി പിൻവലിക്കുന്നില്ല. അഭിനവഗുപ്തനോ ഒരു ഘട്ടം കഴിയുമ്പോൾ ഗ്രന്ഥത്തിൽ നിന്നും സ്വന്തം മനസ്സിലേക്കു തന്നെ ഇറങ്ങിപ്പോകുന്നു. പേജ് 349. ഉപസംഹാരം. സജഷൻ ഈസ് ഇംപ്രഷൻ ത്രൂ സപ്രഷൻ എന്ന് ജെസ്പേഴ്സൺ പറയുന്നുണ്ട്. വാക്മയത്തിൽ ലയിച്ചു കിടക്കുന്ന ഗൂഢമായ ഒരധികുതയാണ് പാരായണത്തിന് സുഖം നൽകുന്നതെന്ന് സമ്മതിക്കാതെ വയ്യ. കവിതയെ നിത്യ നൂതനമാക്കുന്ന ഒരു ഘടകമാണ് അതിൻ്റെ വ്യഞ്ജകത്വം. ഗൂഢസംചത രോഗതി എന്ന് പറയാം. അവയവ ഭംഗിയല്ല, അതിൽ ലയിച്ചു കിടക്കുകയും അതേസമയം അതിനെ കടന്ന് പറക്കുകയും ചെയ്യുന്ന ലാവണ്യം തന്നെയാണ് ധ്വനി. കാവ്യരസം വാചത്തിലൂടെയല്ല തുറന്നുപറയലുണ്ടെന്നാണ് ശ്രദ്ധിക്കേണ്ടത്. തുറന്നുപറയൽ സൗന്ദര്യമില്ല, കവിതയിൽ വാഗുഗീതങ്ങളുണ്ട്, അവയെ ധ്വനിതമാക്കണം കവി. അതിനുവേണ്ടി വാക്കിൻ്റെ വ്യഞ്ജനാ വ്യാപാരത്തെ എഴുത്തുകാരൻ ആശ്രയിക്കുന്നു. ഒറ്റ വാക്കിൻ്റെ ധ്വനി കൊണ്ടുപോലും കവിവാക്മയം ശോഭിക്കുമെന്നാണ് ആനന്ദൻ നിരീക്ഷിക്കുന്നത്. ആനന്ദ ദൃഷ്ടി പതിയുന്നത് എപ്പോഴും വാക്മയത്തിലാണെന്ന സത്യം ആവർത്തിക്കട്ടെ. മുമ്പുള്ള അർത്ഥങ്ങൾ തന്നെയും വസന്തകാലത്തെ വൃക്ഷങ്ങളെപ്പോലെ പുത്തനായി തീരാൻ സഹായകമാണ് ധ്വനി. വാക്കിനെക്കുറിച്ച് പറയുന്ന ആനന്ദവർദ്ധനൻ ഒരു രൂപവാദി ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. ആവിഷ്കരണത്തെ ആവിഷ്കാരത്തിൽ നിന്ന് വ്യത്യസ്തമായി കാണുന്നല്ല ധ്വനികാരൻ. വ്യഞ്ജകവും വ്യാഖ്യവും സംപൃക്തമാണ്. വിശ്വം ബ്രഹ്മത്തെ എന്നതുപോലെ വാക്ക് അർത്ഥത്തെ ധ്വനിപ്പിക്കുന്നു. സംസ്കൃത സാഹിത്യ മീമാംസ ഭാവപക്ഷത്തിൽ രസത്തെയും രൂപപക്ഷത്തെയും ധ്വനിയെയും പ്രതിഷ്ഠാപനം ചെയ്യുന്നുവെന്ന ചില നിരൂപകന്മാർ എഴുതിക്കണ്ടിട്ടുണ്ട്. ഇത് ശരിയല്ല. കാവ്യാർത്ഥം അനന്തമാണെന്ന് അനന്തൻ പറയുന്നു. ധ്വനിതീർത്ഥം ഘുണീഭൂത വ്യാഖ്യസ്തി ച സാമ്രായത് ന കാവ്യാർത്ഥ വിരാമോസ്തി യതി സ്യാത് പ്രതിഭാഗുണം. ധ്വാനികാരൻ്റെ ആനന്ദ്യത്തെ ദർദിയൻ ഡിഫാറൻസുമായി തുലനം ചെയ്യാവുന്നതാണ്. ആനന്ദൻ്റെ ആനന്ദ്യത്തിൽ അർത്ഥാനുഭവത്തിൻ്റെ അവിരാമതയാണുള്ളതെങ്കിൽ ദർദയുടെ ഡിഫാറൻസിൽ അർത്ഥാന്വേഷണത്തിൻ്റെ അവിരതാമയാണ് കാണുന്നത്. അർത്ഥത്തിൻ്റെ കാര്യത്തിലുള്ള ദൃഢമായ ആസ്തികത്വം ധ്വനി സിദ്ധാന്തത്തിലുണ്ട്. ഡീ കൺസ്ട്രക്ഷണലിസം ഭാഷയിലെ ദൈവമരണം പ്രവചിക്കുന്നു. പേജ് 350. ഈ അന്തരം കണക്കിലെടുക്കുമ്പോൾ രണ്ട് പരികൽപ്പനകളും സമാനമാണെന്ന് വാദിക്കുന്നത് എത്രമാത്രം ശരിയാകും? കവിതയിലെ ഭാഷ വിവൃതമാകരുതെന്ന് ആനന്ദവർദ്ധനൻ പറയുന്നത്. സംവൃത ഭാഷയാണ് ധ്വനിഭാഷ. ധ്വനിഭാഷയുടെ കലയാണ് മഹത്തായ കവിത. വ്യംഖ്യാർത്ഥ ഗ്രഹണത്തിന് സഹൃദയൻ്റെ ധ്യാനം അനുപക്ഷണീയമാണ് ആകുന്നു. വ്യാകരണവും നിഘണ്ടുവും പഠിച്ചാൽ ഒരാൾ സഹൃദയനാകുന്നില്ല. സഹൃദയ സന്ദർഭത്തിൽ ധ്വനികാവ്യം ധ്വാനികാവ്യവും തന്നെ. ധ്വനികാവ്യമാണ് ഉത്തമം എന്ന വിധി നിരാക്ഷേപമാണോ എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ട് ഈ അധ്യായം ഉപസംഹരിക്കാം. കവിതയുടെ നികോഷോഫലമായ ധ്വനിയാത്മകതയെ കാണുന്നവരുണ്ട്. അപ്പോൾ ചെറുശ്ശേരി നല്ല കവിയല്ലാതായി തീരുമെന്ന് തോന്നുന്നു. നമ്പ്യാരും രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല. ധ്വന്യാത്മകത കുറവാണെന്നിരിക്കലും നമ്പ്യാരുടെ കവിത സഹൃദയനിൽ സ്തോപമുണ്ടാക്കുന്നതെന്ന് സമ്മതിക്കണം. അതുകൊണ്ട് തന്നെ നമ്പ്യാർ കവി തന്നെ. കവിതയുടെ നിഘോഷഫലം ധ്വനിയല്ല, അനുഭവാത്മകതയാണ്. അതുകൊണ്ടാണ് നമ്പ്യാർ കവിയായിത്തീരുന്നത്. ധ്വനി കൂടി കടന്നു വന്നാൽ കവിത കുറുകി ഉറക്കുകയും കൂടുതൽ ഉത്കൃഷ്ടം നേടുകയും ചെയ്യുന്നു. കണ്ണശൻ്റെയും ആശാന്റെയും മറ്റും കവിതകൾ അങ്ങനെ മഹത്വമാർജിക്കുന്നു. ചെറുശ്ശേരിയും നമ്പ്യാരും ചങ്ങമ്പുഴയും മറ്റും ധ്വനാത്മത കൊണ്ടല്ല, രസനീയത കൊണ്ട് മാത്രമാണ് കവികളായിത്തീരുന്നത്. ധ്വനിത്വമനുസരിച്ച് നിരീക്ഷിക്കുമ്പോൾ കാളിദാസൻ്റെ മേഘദൂതമോ കുമാരനാശാന്റെ ചിന്താവിഷ്ടയായ സീതയോ ഉത്തമം. മേഘദൂതത്തിൻ്റെ വിപ്രലംബം വാച്യം കൊണ്ട് തന്നെ സിദ്ധമല്ലേ, അത് ധ്വനി കൊണ്ട് തന്നെയാണ് കിട്ടുന്നതെന്ന് ചിലർ വാദിച്ചേക്കും. എങ്കിൽ ആ കൃതിയിലെ വാചിത്യമെന്ത് എന്ന ചോദ്യം തിരിച്ചു ഞാൻ ചോദിക്കും. ഒരു കാമുകി കാമുക സന്ദർഭത്തിനപ്പുറത്തുള്ള ഏത് പ്രതീനീയമാണ് ആ കൃതിയിലുള്ളത്? അങ്ങനെ വല്ലതും കെട്ടിവെച്ചാൽ പോരാ, അത് വാച്യത്തെ അപേക്ഷിച്ച് കൂടുതൽ ചമത്കാരജനകവുമായിരിക്കണമെന്നുള്ള ഓർക്കുക. മേഘദൂതൻ ധ്വനികാവ്യമല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്നാൽ വാച്യാർത്ഥത്തെ അപ്രധാനീകരിക്കുന്ന നാലോളം സമഗ്രധ്വനികൾ ചിന്താവിഷ്ടയായ സീതയിൽ ഞാൻ ചൂണ്ടിക്കാണിക്കും. സീത ധ്വനികാവ്യമാണ്. ധ്വനിസിദ്ധാന്ത പ്രകാരം മേഘദൂതത്തേക്കാൾ മികച്ച കാവ്യമാണ് ചിന്താവിഷ്ടയായ സീത. പക്ഷേ നിങ്ങൾക്കെങ്ങനെ തോന്നുന്നുണ്ടോ? തീർച്ചയായും സീതയുടെ യാത്രാമൊഴിയും മറ്റും മേഘദൂതത്തിലെ ഏത് സന്ദർഭത്തോടും കിടപിടിക്കും. പേജ് 351. എങ്കിലും മികച്ച കാവ്യം മേഘദൂതമാണെന്ന് ഞാൻ പറയും. നിങ്ങളും അങ്ങനെയേ പറയൂ, കാരണം അതാണ് സത്യം. എന്തുകൊണ്ട്? കൂടുതൽ രസനീയമായ കൃതി മേഘദൂതമായതുകൊണ്ട്. രസനീയതയാണ് കവിതയുടെ മാനദണ്ഡം എന്നതുകൊണ്ട്. സമഗ്രതയിലുള്ള ഒരു ദ്വിതീയാർത്ഥം മേഘദൂതത്തിലില്ലെങ്കിലും മുഖ്യാർത്ഥത്തെ പോഷിപ്പിക്കുന്ന തരത്തിലുള്ള ധ്വനിചാരുത ഓരോ ശ്ലോകത്തിലും ഉണ്ടതാനും. തന്മൂലം ഉത്കൃഷ്ടമായ ഒരു കാവ്യം തന്നെയായിത്തീരുന്നു മേഘദൂതം. സമഗ്രധ്വനിയുടെ കാര്യത്തിലാണ് സീതാകാവ്യം മേഘദൂതത്തെ പിന്നിലാക്കുന്നത്. ശ്ലോകം പ്രതിയുള്ള ധ്വനിചാരതയിലൂടെ അത് മേഘദൂതത്തിലേക്ക് പിന്നിലാകുന്നു രസനീതയിലും. ധ്വനിതത്വം അറിയുന്നവർക്ക് ഈ ചർച്ചയ്ക്കെതിരായി ഉന്നയിക്കാൻ ഒരു യുക്തി ഉണ്ടാവുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. രസം ഒരിക്കലും വാചികതമല്ലെന്നും അതെപ്പോഴും ധ്വനിതാത്മകമായിരിക്കുമെന്നാണ് ധ്വനിവാദികൾ വിശ്വസിച്ചു പോരുന്നത്. അനുമാനവാദിയായ മഹിമ ഭട്ടനും ഇതുതന്നെ പറയുന്നുണ്ട്. രസം എപ്പോഴും അനുമേയമായിരിക്കുമെന്നതാണ് അദ്ദേഹം പറയുന്നതെന്ന വ്യത്യാസമേ ഉള്ളൂ. മേഘസന്ദേശം ഉൾപ്പെടെ ഏതു കാവ്യവും ആ നിലയ്ക്ക് രസധ്വനിക്ക് ഉദാഹരണമാണെന്ന് സമ്മതിക്കേണ്ടി വരും. അത് വളരെ ദുർബലമായ ഒരു അന്ധവിശ്വാസമാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മേഘസന്ദേശത്തിലെ പ്രഥമ ശ്ലോകത്തിൽ തന്നെ വിരഹമെന്ന വാക്കുപോലും കടന്നു വരുന്നുണ്ടല്ലോ. ആ കൃതിയിലെ വാച്യം വിരഹമാണ്. എന്നിരിക്കെ വ്യംഗ്യവും അതുതന്നെയാണ്. സമ്മതിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പറയുന്നത് ഇത്രമാത്രം. രസം വ്യക്തമായേ വന്നുകൂടൂ എന്ന ധാരണ അബദ്ധമാണ്. പണ്ഡിതന്മാർ സ്വയം ആലോചിച്ചു നോക്കട്ടെ. ആനന്ദവർദ്ധനന്റെ ധ്വനി വിചാരത്തിൻ്റെ ഗൗരവത്തെ നിസാരമോ ഒരു പക്ഷേ വികലമോ ആയ ചോദ്യങ്ങൾ കൊണ്ട് കുറച്ചു കാണിക്കുക എൻ്റെ ലക്ഷ്യമല്ല. എത്ര മഹത്തായ സിദ്ധാന്തത്തിലും ചില ന്യൂനതകൾ കണ്ടേക്കും. എൻ്റെ ചില സംശയങ്ങൾ ഞാൻ തുറന്നു കാണിക്കുന്നുവെന്ന് മാത്രം. ആനന്ദവർദ്ധനനെ പറ്റി എനിക്ക് വിസ്മയമാണെന്ന് തോന്നുന്നത് കവിതയിലെ പദവാക്യാദികളിൽ ഗുപ്താർത്ഥങ്ങൾ ഒളിച്ചിരിക്കുന്നുവെന്ന് ലോകത്തിൽ ആദ്യമായി പറഞ്ഞത് അദ്ദേഹമാണല്ലോ. എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞാണ് കവിതയിലെ വാക്കിൻ്റെ ഉള്ളിലേക്ക് പാശ്ചാത്യർ ശാസ്ത്രീയതയുടെ കണ്ണുകൾ വ്യാപരിച്ചത്. ആനന്ദൻ്റെ ദ്വനിതത്വവും മഹിമന്റെ അനുമാനതത്വവും അർത്ഥോത്പാദന പ്രക്രിയയെപ്പറ്റി അഗാധമായ ഉൾക്കാഴ്ചകൾ പകർന്നു തരുന്നു. സ്ഫോടകവാതകമാകട്ടെ, വ്യാകരണത്തെ തത്വചിന്തയാക്കി മാറ്റുന്നു. ഇവയൊക്കെ പരിഭാഷകളിലൂടെ പടിഞ്ഞാറോട്ട് ചെന്നിട്ടുണ്ടാകാം. പാശ്ചാത്യ ദാർശനികതയുടെ പരിപ്രേക്ഷ്യത്തിൽ ഇവയിൽ പുനഃസംവിധാനം ചെയ്ത ഒരു ദൃഢതയ്ക്ക് ജന്മമെടുക്കാവുന്നതേയുള്ളൂ. ദൃഢതയ്ക്കും മറ്റും ഇവ പരിചിതമായിരുന്നുവെന്ന് പറഞ്ഞാൽ വയ്ക്കാൻ ഞാനല്ല ഒരു സാധ്യത ചൂണ്ടിക്കാട്ടിയെന്ന് മാറ്റം ധരിച്ചാൽ മതി.